2022 ഫെബ്രുവരി 1 ചൊവ്വാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. ഗുരു പറഞ്ഞതിന്റെ പ്രസക്തി. ഡോക്ടർ വിവേകാനന്ദൻ പി കടവൂർ എഴുതുന്നു, കുട്ടിയായിരിക്കുമ്പോൾ തികച്ചും അസാധാരണമായി പെരുമാറുകയും ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ സൂക്ഷ്മമായി വീക്ഷിച്ച് പഠിക്കുകയും ചെയ്തിരുന്ന ശ്രീനാരായണ ഗുരുവിന് ബാല്യത്തിൽ ഒരു വിനോദമുണ്ടായിരുന്നു. കീഴ്ജാതിക്കാരെ തൊട്ടിട്ട് കുളിക്കാതെ വീട്ടിനുള്ളിൽ കടന്ന് മറ്റുള്ളവരെ സ്പർശിക്കുക, ജാതി വ്യത്യാസം കൊടികുത്തി വാണിരുന്ന അക്കാലത്ത് നിലവിലിരുന്ന രീതികളെ ചോദ്യം ചെയ്യാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. അല്പത്തം കാണിച്ചിരുന്ന കൂട്ടുകാരെയോ നാട്ടുകാരെയോ ഉപദേശിക്കാനോ അവരോട് തർക്കിക്കാനോ ഗുരു തീരെ താൽപര്യം കാണിച്ചില്ല. ആശാന്മാരിൽ നിന്നും ലഭിക്കാവുന്ന അറിവുകൾ നേടിയ ശേഷം പച്ചയായ മനുഷ്യജീവിതം കണ്ടറിയാൻ ഗുരു കേരളത്തിന്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ നടന്നു. രാത്രികാലങ്ങളിൽ തുറസായ സ്ഥലത്ത് ആകാശം നോക്കിക്കിടക്കും. മരുത്വമലയിലെ തപസും അവധൂത സഞ്ചാരവും കഴിഞ്ഞ് ഗുരു അരുവിപ്പുറത്ത് എത്തുന്നു. അവിടെ വെച്ച് സ്ഥലവാസിയായ പുലിവാതുക്കൽ വേലായുധൻ വൈദ്യനുമായി അങ്ങോട്ട് ക്ഷേത്രത്തിലെത്തുന്നു. തീണ്ടപ്പാടകലെ നിർത്തിയ വൈദ്യന് ദീപാരാധന കണ്ടുതീർന്നപ്പോൾ ഒരു പോറ്റി കുറെ കളഭം കൊണ്ടുവന്ന് എറിഞ്ഞുകൊടുത്തപ്പോൾ വൈദ്യനത് മുണ്ട് നിവർത്തി പിടിച്ചെടുത്തത് ഗുരു നോക്കി നിന്നു. അന്ന് തീരുമാനിച്ചതാണ് അവർണർക്കും വേണം ഒരു ക്ഷേത്രമെന്ന്. അങ്ങനെ 1888 മഹാശിവരാത്രി നാളിൽ അരുവിപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തുന്നു. വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച് ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ ഗുരു അവർണർക്ക് ആരാധനാ സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു. ഒപ്പം പ്രധാന ദേവാലയം വിദ്യാലയമായിരിക്കണമെന്നും ക്ഷേത്രങ്ങളോടൊപ്പം വിദ്യാലയങ്ങളും തൊഴിൽശാലകളും വായനശാലകളും ഉണ്ടാവണമെന്ന സന്ദേശവും നൽകി. അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഗുരു 47 പ്രതിഷ്ഠകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തി. 36 കഴിഞ്ഞ് ഭക്തിയും ജ്ഞാനവും ഒന്നിക്കുന്ന കണ്ണാടി പ്രതിഷ്ഠ ചേർത്തലയിൽ കളവംകോടം ക്ഷേത്രത്തിൽ നടത്തി. കൊച്ചിയിലെ പള്ളിപ്പുറത്തിനടുത്ത് ചെറായി എന്ന സ്ഥലത്തെ ശ്രീ ഗൌരീശ്വര ക്ഷേത്രത്തിൽ 1912 ജനുവരി 22 ഗുരു സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടത്തിയ ശേഷം അവിടെ നടന്ന മഹാസമ്മേളനത്തിൽ വെച്ച് ഗുരുവിന് മംഗളപത്രം ക്ഷേത്രം അധികാരികൾ സമർപ്പിക്കുകയുണ്ടായി. അതിന് ഗുരു പറഞ്ഞ മറുപടി മനസ്സിരുത്തി പഠിക്കേണ്ടതാണ്. ഗുരു അരുളി ചെയ്ത മറുപടി ഇങ്ങനെ: സാധുക്കളും വിദ്യാതൽപരരുമായ വിദ്യാർത്ഥികളെ കഴിയുന്നത്ര സഹായിച്ച് ഇതര ദേശങ്ങളിലയച്ച് വിദ്യ അഭ്യസിപ്പിക്കണം. ഇപ്പോൾ പ്രധാനമായി പ്രചാരത്തിലിരിക്കുന്ന ഭാഷ ഇംഗ്ലീഷാണ്. അതിനാൽ അതിലേക്കാണ് നാം നമ്മുടെ ശ്രദ്ധ തിരിക്കേണ്ടത്. സമുദായത്തിൽ പുരുഷന്മാരോടൊപ്പം സ്ത്രീകൾക്കും വിദ്യാഭ്യാസം നടത്താൻ സാഹചര്യമൊരുക്കണം. സമുദായ അഭിവൃദ്ധിക്ക് വ്യവസായം ആവശ്യമാണ്. പലർ കൂടിച്ചേർന്ന് കമ്പനി ഏർപ്പെടുത്തി ഇപ്രകാരമുള്ള കാര്യങ്ങളിൽ സധൈര്യം പ്രവർത്തിക്കേണ്ടതാണ്. നമ്മുടെ കുട്ടികളെ വ്യവസായശാലകളിൽ അയച്ച് പഠിപ്പിക്കണം. 1912 ശ്രീനാരായണ ഗുരു പറഞ്ഞ വാക്കുകൾ ആണ് ഇവ: സമൂഹത്തിന്റെ രാജ്യത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിനും അഭിവൃദ്ധിക്കുമുള്ള അറിവാണ് ഗുരു പകർന്നു നൽകിയത്. പക്ഷേ ഭാരതത്തിന്റെ നവോത്ഥാന ചരിത്രം എഴുതുന്ന സവർണ ചരിത്രകാരന്മാർക്ക് ഗുരു ഇപ്പോഴും അവർണ ഗുരുവാണ്. ദേശീയ ഗുരു അല്ലെങ്കിൽ വിശ്വഗുരു എന്ന് അംഗീകരിക്കാൻ മടിയാണ്. അതുകൊണ്ടുതന്നെ ലോകജനതയ്ക്ക് ജ്ഞാനത്തിന്റെ തികവുകൊണ്ടും ആത്മതപസിന്റെ പ്രഭാവം കൊണ്ടും ധവളാഭമായ ചൈതന്യം ചൊരിയുന്ന ആധ്യാത്മിക പ്രഭ പ്രസരിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരുവിനെ അറിയാനും അറിയിക്കാനുമുള്ള സംവിധാനമുണ്ടാക്കേണ്ടത് പുതുതലമുറയുടെ ധർമ്മമാണ്. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് ചിലർ ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങളിൽ അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ദൈവദശകം ആദ്യം സംസ്ഥാനത്തെ സർക്കാർ വിദ്യാലയങ്ങളിലും രാജ്യമെമ്പാടുമുള്ള എല്ലാ വിദ്യാലയങ്ങളിലെയും പ്രാർത്ഥനാഗീതമായി അംഗീകരിപ്പിക്കാൻ വേണ്ടത് ചെയ്യുമെന്ന് പ്രത്യാശിക്കാം.